എവരി ഹോം ബൈബിൾ സ്കൂൾ പഠന പരമ്പര ശ്രവിക്കുന്ന ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. 1 തിമോത്തിയോസ് 1:16 എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവന് വേണ്ടി തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. പാപികളിൽ ഒന്നാമനായിരുന്ന പൗലോസ് ഇപ്പോൾ മാറ്റമില്ലാത്ത ദൈവകൃപയെ പ്രദർശിപ്പിക്കുന്നതിൽ ഒന്നാമനായി തീർന്നിരിക്കുന്നു. ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ്. തൻ്റെ രക്ഷ ഒരു സാമ്പിൾ പ്രതി എന്ന അർത്ഥം. റോമർ 11:26 ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും എന്ന് കാണുന്നു. ഈ പ്രവചന നിറവേറൽ എന്ന പോലെ അകാല പ്രജയായി ഒരു ദൃഷ്ടാന്തമായി പാപികളായ ഇസ്രായേൽ ജാതികളിൽ നിന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിപ്പാനുള്ള അക്ഷരീയ ഇസ്രായേൽ ജനത്തിന് പൗലോസിനെ ദൃഷ്ടാന്തമാക്കി തീർത്തു എന്നർത്ഥം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എത്രമാത്രം ദുഷ്പ്രവൃത്തിക്കാരായിരുന്നവരായിരുന്നാലും നിരാശപ്പെടേണ്ടതില്ല. പാപികളിൽ ഒന്നാമനെ രക്ഷിച്ച ദൈവമുമ്പാകെ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ്റെ അടുക്കൽ വരുന്ന ഏവരെയും രക്ഷിപ്പാൻ ശക്തനായവനിൽ അവർക്കും കൃപയും കരുണയും ലഭിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ ലഭിക്കും. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഇതാ ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നു. 17 നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. ഒരു തെറ്റുകാരനോട് ദൈവം കാണിച്ച സ്നേഹമാണ് കൃപ. അത് അനുഭവിച്ച പൗലോസ് തൻ്റെ അന്തഃകരണത്തിൽ നിന്ന് ആത്മാർത്ഥമായി തന്നോട് കരുണ കാണിച്ച ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം 19:16 കാണുന്നത് പോലെ രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവിന് എന്നേക്കും ബഹുമാനവും മഹത്വവും കൊടുത്ത് സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അദൃശ്യനുമായ ഏക ദൈവത്തിനെന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവാൻ ദൈവത്തെ പറ്റിയാണ്. നിത്യരാജാവിനെ അക്ഷയൻ എന്ന് പറഞ്ഞിരിക്കുന്നു. നാശമില്ലാത്തവൻ, ദ്രവത്വമില്ലാത്തവൻ എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം. ദൈവം സാരാംശത്തിൽ അദൃശ്യനാണ്. എന്നാൽ കർത്താവായ യേശു ദൈവത്തെ അവൻ്റെ പൂർണ്ണ ഭാവത്തിൽ ലോകത്തിന് വെളിപ്പെടുത്തി തന്നു. അപ്പോൾ തന്നെ അദൃശ്യനായ ദൈവത്തെ മനുഷ്യ നയനങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. 1 തിമോത്തിയോസ് 6:15-16 തക്ക സമയത്ത് ദൈവം ആ പ്രത്യക്ഷത വരുത്തുമെന്നുള്ള പ്രവചനം നാം കാണുന്നുണ്ട്. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും എന്ന് നാം കാണുന്നു. 18 മകനെ തിമോത്തിയോസെ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾ കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ഇവിടെ പറയപ്പെടുന്ന ആജ്ഞ 3-5 വിവരിച്ചതും ദുരുപദേഷ്ടക്കന്മാരെ ശാസിക്കുവാൻ ഭരമേൽപ്പിച്ചതുമായ ആജ്ഞയാണ്. തിമോത്തിയോസിനെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുമ്പോൾ തന്നെക്കുറിച്ച്, താൻ നിർവഹിക്കാൻ പോകുന്ന ശ്രേഷ്ഠമായ ശുശ്രൂഷയെക്കുറിച്ച് സഭയിൽ പല പ്രവചനങ്ങൾ വിളിച്ചറിയിച്ചിരുന്നിരിക്കാം. അതനുസരിച്ച് തിമോത്തിയോസ് തൻ്റെ ദൗത്യം നിർവഹിപ്പാൻ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് സംസാരിക്കുന്നവനാണ് പ്രവാചകൻ. ദൈവത്തിൻ്റെ ആലോചന ദൈവത്തിൽ നിന്ന് കൈക്കൊണ്ട് പ്രത്യുത വെളിപ്പാടുകളെ സഭയെ അറിയിക്കുന്ന ചുമതലയാണ് ഒരു പ്രവാചകനുള്ളത്. എന്നാൽ ആത്മസ്വാതന്ത്ര്യത്തോടെ ആ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ നിരുത്സാഹപ്പെടുത്തുകയോ താൻ അറിയിക്കുന്ന ആലോചനയോടെ എതിർക്കുകയോ ചെയ്താൽ നല്ല മനസാക്ഷിയോടെ ഒരു ആത്മീയ പോരാട്ടം കഴിച്ചെങ്കിലേ താൻ ദൈവമുമ്പാകെ വിശ്വസ്തനായിരിക്കാൻ കഴിയുള്ളൂ. ദൈവം എന്ത് ആജ്ഞാപിക്കുന്നുവോ അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുവാൻ തന്നെ പ്രേരിപ്പിക്കുന്നു. 19-ാം വാക്യം, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞ് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ഈ ആത്മീയ പോരാട്ടത്തിൽ വിശ്വാസവും നല്ല മനസാക്ഷിയും നാം മുറുകെ പിടിക്കേണ്ടതുണ്ട്. വിശ്വാസക്കപ്പൽ തകർന്നുപോയ ഇവർ യഥാർത്ഥ വിശ്വാസികളാണ്. എന്നാൽ അവർ നല്ല മനസാക്ഷി കാത്തു സൂക്ഷിക്കാത്തവരായിരുന്നു. ഒരു വലിയ ചരക്ക് കപ്പൽ നിറയെ സാധന സാമഗ്രികളുമായി പുറപ്പെട്ടുവെങ്കിലും നിശ്ചിത തുറമുഖത്ത് എത്തിച്ചേരാതെ ഒരു വൻ പാറയിൽ തട്ടിയിടിച്ച് തകർന്നു പോയതുപോലെയുള്ള സംഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. 2 തിമോത്തിയോസ് 2:18 വിശ്വാസം എന്നത് സത്യമാണെന്ന് കാണുന്നു. ഒരു ശുശ്രൂഷകന്റെ ശുശ്രൂഷ ദൈവവചനത്തിന് അനുസരിച്ചതായിരിക്കണം. അപ്പോൾ മാത്രമേ വിശ്വാസവും നല്ല മനസാക്ഷിയും ചേർന്നു പോകുകയുള്ളൂ. വിശ്വാസവും മനസാക്ഷിയും പരസ്പരം ആശ്രയിച്ചു പോകേണ്ടതാകുന്നു. വിശ്വാസവും മനസാക്ഷിയും തമ്മിലുള്ള ഉറ്റ ബന്ധം വഴിയും നടത്തയും തമ്മിലുള്ള ബന്ധം പോലെയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു എന്ന് നാം കാണുന്നു. 19-ാം വാക്യത്തിൽ ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി എന്ന് നാം കണ്ടു. പാളം തെറ്റിയാൽ തീവണ്ടി തകർന്നു പോകുന്നത് പോലെ ഉള്ള അപകടമാണ് ഇവിടെ ദർശിക്കുന്നത്. മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ടുള്ള ക്രിസ്തീയ ജീവിതം അപ്രകാരമായിരിക്കും. ദൈവവചനം അനുസരിച്ച് ജീവിക്കാതിരുന്നാൽ അതിലെ സത്യം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സത്യം അനുസരിക്കുമ്പോഴാണ് വിശ്വാസം നല്ല മനസാക്ഷിയിൽ മുറുകെ പിടിച്ചുകൊള്ളുന്നത്. ഒരു സംഭവ ചരിത്രം ഇവിടെ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. സിൽക്കും സാറ്റനും വിൽക്കുന്ന ഒരു വ്യാപാരിയുടെ കടയിൽ ആദം ക്ലാർക്ക് ഒരു കാലത്ത് ജോലി ചെയ്തിരുന്നു. സിൽക്ക് അളന്നു കൊടുക്കുമ്പോൾ അത് നല്ലവണ്ണം വലിച്ചു നീട്ടി അളന്നു കൊടുക്കണമെന്ന് ഉടമസ്ഥൻ തന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്താൽ തൻ്റെ ലാഭം വളരെ വർദ്ധിക്കുമെന്നും പറയുകയുണ്ടായി. മാത്രമല്ല ആദം ക്ലാർക്കിന് കൂടുതൽ ശമ്പളം നൽകാമെന്നും വാഗ്ദത്തം ചെയ്തു. എന്നാൽ യൗവനക്കാരനായ ആദം ക്ലാർക്ക് തൻ്റെ ബോസിനോട് സധൈര്യം ഇപ്രകാരം പറഞ്ഞു, സർ, താങ്കളുടെ സിൽക്ക് ഒരുപക്ഷെ വലിച്ചാൽ വലിയുമായിരിക്കും, എന്നാൽ എൻ്റെ മനസാക്ഷി വലിയുകയില്ല. തൻ്റെ മനസാക്ഷിയെ നിർമ്മലമായി കാത്തുകൊള്ളുവാൻ ജോലി ഉപേക്ഷിക്കാനിടയായി തീർന്നു. ആദം ക്ലാർക്കിനെ പിന്നീട് ദൈവം അനുഗ്രഹിച്ച വഴി അത്യത്ഭുതമായ വഴികളായിരുന്നു. ക്ലാർക്സ് കമൻട്രി ഓൺ ദ ഹോൾ ബൈബിൾ രൂപപ്പെടുവാനിടയായി. വലിയ അനുഗ്രഹം തനിക്ക് ലഭിക്കുവാൻ തക്കോണം അത് കാരണമായി തീർന്നു. എന്നു മാത്രമല്ല, അനേകായിരങ്ങൾക്ക് താൻ ഒരു അനുഗ്രഹ പാത്രമായി തന്നെ ദൈവം രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ നിർമ്മല മനസാക്ഷിക്ക് എന്നും പ്രതിഫലമുള്ളതാകുന്നു. വാക്യം 20, ഹുമനിയോസും അലക്സാണ്ടറും ഇക്കൂട്ടത്തിലുള്ളവർ ആകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. 19-ാം വാക്യത്തിൽ വിശ്വാസക്കപ്പൽ തകർന്നുപോയ ചിലരെ കുറിച്ച് പറഞ്ഞ ശേഷം 20-ാം വാക്യത്തിൽ അതിൽപ്പെട്ട നേതാക്കന്മാരുടെ പേര് പ്രത്യേകമായി എടുത്തു പറയുന്നു. 2 തിമോത്തിയോസ് 2:18 പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു എന്ന് ഹുമനിയോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഹുമനിയോസ് എന്ന പേരിനെ വിവാഹത്തിൻ്റെ ദേവതയായ ഹിമൻ എന്നാണ് അർത്ഥം. അലക്സാണ്ടർ എന്ന പേരിനെ ആളുകളുടെ സംരക്ഷകൻ എന്നാണ് അർത്ഥം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 33-34 വാക്യങ്ങളിൽ ഒരു യഹൂദനായ അലക്സാണ്ടറിനെ കാണാൻ കഴിയുന്നു. 2 തിമോത്തിയോസ് 4:14-15 ഒരു ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടറിനെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് രണ്ടും ഒരാളാകുന്നു എന്ന് തീർത്തു പറയുവാൻ സാധ്യമല്ല. 20-ാം വാക്യത്തിൽ കാണുന്ന ഹുമനിയോസും അലക്സാണ്ടറും നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞ് വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയവരാകുന്നു എന്ന് വ്യക്തമാണ്. സാത്താനെ ഏൽപ്പിക്കുക എന്ന പ്രയോഗം 1 കൊരിന്ത്യർ 5:5 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സഭയിൽ നിന്ന് പുറത്താക്കുക എന്നതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഭൂമിയിലെ ദൃശ്യ ദൈവരാജ്യത്തിൽ നിന്ന് സാത്താനെ രാജ്യത്തിലാക്കുക എന്നതാണ് അടിസ്ഥാനപരമായ ആശയം. വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നവർക്ക് ബാലശിക്ഷാക്രമത്തിലൂടെ നന്നാക്കിയെടുക്കൽ എന്ന ദൈവീക ശിക്ഷണ നടപടി എന്നതായിരിക്കാം ഇവിടെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്ന് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം നിത്യനാശമല്ല, നിത്യദണ്ഡനവുമല്ല, പകരം വീട്ടുന്ന രീതിയുമല്ല, പ്രതിവിധിയായ ശിക്ഷണം നൽകുക എന്നതായിരിക്കണം. മുൻ പറഞ്ഞ ദുരുപദേശകന്മാർ ക്രിസ്തുവിൻ്റെ ആളത്വത്തിനും ശുശ്രൂഷയ്ക്കുമെതിരായി പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. അത് നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തിനും മാനത്തിനും എതിരായ ദൂഷണമാണ്. ഈ ദൂഷണത്തിനെതിരെ നാമും ജാഗ്രതയുള്ളവരായിരിക്കണം. ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിക്കുന്നു എന്നാണ് കണ്ടത്. 2 തിമൊഥെയൊസ് 2:25-26 കർത്തൃദാസന്മാർ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുമ്പോൾ, സത്യവചനത്തിന് വിരോധമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ എങ്ങനെ ബുദ്ധി ഉപദേശിക്കണമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും, പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേക്ഷം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാകുന്നു എന്നും നാം അവിടെ വായിക്കുന്നു. 2 തെസലോനിക്കാ 3:14-15 ആലസ്യ ജീവിതം നയിക്കുന്നവരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പീൻ, എങ്കിലും ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കത്രേ വേണ്ടത് എന്ന് നാം വായിക്കുന്നു. 2 കൊരിന്ത്യർ 2:11-5 വേദവാക്യങ്ങളിൽ വ്യക്തിപരമായ ജീവിതത്തിൽ തെറ്റിപ്പോയ ഒരു വ്യക്തിയോട് ബുദ്ധി ഉപദേശിക്കുകയും ക്ഷമിക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു. ഈ വേദഭാഗങ്ങളിലെല്ലാം കാണുന്ന ആർദ്രതയുടെ ഹൃദയം 20-ാം വാക്യത്തിലും ദർശിക്കുന്നു. ഈ ശിക്ഷണ നടപടിയിലൂടെ അവർ പശ്ചാത്തപിച്ച് മടങ്ങി വരണമെന്നാണ് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 13:24-30 ഗോതമ്പിൻ്റെ ഇടയിൽ കാള കണ്ടതുകൊണ്ട് ദാസന്മാർ യജമാനനോട് കള പറിച്ചുകൂട്ടുവാൻ സമ്മതം ചോദിച്ചപ്പോൾ യജമാനൻ സമ്മതിച്ചില്ല എന്ന് കാണുന്നു. കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളും വളരട്ടെ എന്ന് പറഞ്ഞത് വളരെ ചിന്തനീയമാണ്. നാം ഇവിടെ വിചിന്തനം ചെയ്തതുപോലെ സഹശുശ്രൂഷകരിലാകട്ടെ, സഭാംഗങ്ങളിൽ ആകട്ടെ, വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങളാകട്ടെ, മുൻവിധിയോടുകൂടി കാണുന്നതിന് ഉപരിയായി ദൈവമുമ്പാകെ നല്ല മനസാക്ഷി പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ ലഭിക്കുന്ന പ്രധാനമായ പാഠം. കളയെല്ലാം പറിച്ചു കൂട്ടാൻ ശ്രമിച്ചാൽ പിന്നെ ഞാറ് കാണുകയില്ല. ഒരു വ്യക്തിയെ മുടക്കുന്നതിന് വലിയ പ്രയത്നമൊന്നും ആവശ്യമില്ല. എന്നാൽ ഒരു വ്യക്തിയെ പിന്മാറ്റത്തിൽ നിന്ന് മടക്കി വരുത്തുവാൻ പ്രസവവേദനയ്ക്ക് തുല്യമായ യത്നം ചെയ്യേണ്ടതുണ്ടെന്ന് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു. ഗലാത്യലേഖനം 4:19-20 ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുപോലും ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായമായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. നിത്യശിക്ഷയോ നശീകരണമോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാലശിക്ഷയോടുകൂടി മടക്കി വരുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 തിമൊഥെയൊസ് 1 നാം ഇതുവരെ പഠിച്ചതായ വിഷയം ഗുണപാഠമായി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. കർത്താവായ യേശുക്രിസ്തു തന്നെ നമ്മുടെ പ്രത്യാശയായിരിക്കട്ടെ. സ്വർഗത്തിൽ ചെന്നു ചേരുമെന്നുള്ള നമ്മുടെ പ്രത്യാശയുടെ ഏക അടിസ്ഥാനം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ക്രിസ്തു നമ്മുടെ സകല പാപങ്ങൾക്ക് വേണ്ടി മറുവിലയായി തീർന്നതിനാൽ അവിടുന്ന് നമ്മുടെ സമാധാനമാണ്. വർത്തമാനകാലത്ത് ക്രിസ്തീയ ജീവിതത്തിന് നമുക്ക് ആവശ്യമായ ശക്തി നൽകുന്നതിനാൽ ക്രിസ്തു നമ്മുടെ ജീവനാണ്. ഭാവിയിൽ നമുക്ക് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നൽകുന്നവനാകിയാൽ ക്രിസ്തു നമ്മുടെ പ്രത്യാശയാണ്. വാക്യം 2, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മുടെ മേൽ സമ്പൂർണ്ണ കർത്തൃത്വം വഹിക്കുന്നവനായിട്ടാണ് നാം ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ടത്. കുറ്റക്കാരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിനാണ് കൃപ എന്ന് പറയുന്നത്. കർത്താവിൽ മാത്രം ആശ്രയിക്കുന്നവർക്ക് അന്തരാത്മാവിൽ ലഭിക്കുന്ന ശാന്തതയാണ് ദൈവസമാധാനം. അരിഷ്ടനോടുള്ള ദൈവസ്നേഹത്തിനാണ് കനിവ് എന്ന് പറയുന്നത്. കൃപ വേരാകുന്നുവെങ്കിൽ അതിൻ്റെ ഫലമാണ് സമാധാനം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ എന്ന് നാം വായിക്കുന്നു. 3-4 വാക്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവവചനമാണെന്ന് കണ്ടു. ദൈവവചനത്തോട് പൊരുത്തപ്പെടാത്ത യാതൊരു ഉപദേശവും ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവവചനം കൊണ്ട് തെളിയിക്കുവാൻ കഴിയാത്ത ഉപദേശങ്ങളെല്ലാം ദുരുപദേശങ്ങളാണ്. ക്രിസ്ത്യാനികളെ കർത്തവ്യബോധമുള്ളവരാക്കി തീർക്കുന്ന വാക്യങ്ങളാണ് 3-4 വാക്യങ്ങൾ. 5 വാക്യത്തിൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തെ സന്തുഷ്ടമാക്കി തീർക്കുന്നത് യഥാർത്ഥ വിശ്വാസമാണെന്ന് കണ്ടു. യഥാർത്ഥ വിശ്വാസമില്ലാത്ത ഭക്തി, പ്രാർത്ഥന, ആരാധന, സാക്ഷ്യം ഇവയെല്ലാം വെറും ചടങ്ങാചാരങ്ങൾ മാത്രമായിരിക്കും. നിർവ്യാജ വിശ്വാസമാണ് നമ്മിൽ നിർമ്മല മനസാക്ഷി ഉളവാക്കുന്നത്. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നാം സദുപദേശത്തിൽ നിലനിൽക്കുന്നുവോ എന്ന് പരിശോധന കഴിക്കുന്ന ഉരകല്ലാണ് 5 വാക്യം. 6 വാക്യത്തിൽ നിർമ്മല മനസാക്ഷിയിൽ വിശ്വാസം കാത്തുകൊള്ളണമെന്ന് കണ്ടു. കൃതാവാദങ്ങളും തർക്കങ്ങളും ഒഴിഞ്ഞു മാറണമെന്നും പറയുന്നത് ഇന്നത എന്നും സ്ഥാപിക്കുന്നത് ഇന്നത എന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത മൗട്ടു തർക്കങ്ങൾ വിട്ടുമാറണമെന്നും കണ്ടു. 7 വാക്യത്തിൽ ആചാരങ്ങൾ കൊണ്ടോ സൽപ്രവൃത്തി കൊണ്ടോ ഒരു വ്യക്തി ക്രിസ്ത്യാനിയാകില്ല എന്ന് കാണുന്നു. നാം ക്രിസ്ത്യാനി ആയതുകൊണ്ട് സൽപ്രവൃത്തി ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. സൽപ്രവൃത്തികളാൽ, സൽപ്രവൃത്തി കൊണ്ട് ക്രിസ്ത്യാനിയാകുവാൻ കഴിയുന്നതല്ല. വാക്യവെട്ട്, ന്യായപ്രമാണം നമ്മിൽ പാപബോധം ഉളവാക്കുന്നതിന് നൽകപ്പെട്ടതാകുന്നു, രക്ഷിപ്പാൻ കഴിയുകയില്ല. ഒരു കണ്ണാടി പോലെ അപാകതകൾ വെളിപ്പെടുത്തുന്നു. ന്യായപ്രമാണമല്ല, നാം ആണ് കുറവുകൾ പരിഹരിക്കേണ്ടത്. വാക്യം 9-10, ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 14 കാര്യങ്ങളിൽ അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ എന്നീ 5 കാര്യങ്ങൾ മനുഷ്യർ ദൈവത്തോട് ചെയ്യുന്ന തെറ്റുകളാണ്. പിന്നീട് പറഞ്ഞിരിക്കുന്ന 9 കാര്യങ്ങളും മനുഷ്യർ തമ്മിൽ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളാണ്. മനുഷ്യരുടെ ധാർമ്മിക പ്രകൃതിയിൽ രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ അവർ അതിന് ഉപയോഗിക്കുന്ന ഔഷധമായിട്ടാണ് ദൈവവചനം നിലകൊള്ളുന്നത്. ദൈവവചനമാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്. 11 വാക്യം, ദൈവത്തിൻ്റെ സുവിശേഷം മഹത്വമുള്ളതാണ്. യേശുക്രിസ്തു രക്ഷകൻ മാത്രമല്ല, നമ്മുടെ കർത്താവും ആകുന്നു. ഇത് ഘോഷിക്കേണ്ടത് ക്രിസ്ത്യാനിയുടെ കർത്തവ്യമാണ്. 12 വാക്യം, പാപികളിൽ ഒന്നാമനെന്ന് സ്വയമായി സാക്ഷീകരിച്ച വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിനെ രക്ഷിച്ചത് ദൈവകൃപയാണ്. ഏതൊരു പാപിയെയും രക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. പാപിയെ പരിശുദ്ധനാക്കി രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനാകുന്നു. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാം, ആത്മാർത്ഥമായി ഏറ്റുപറയാം. 13 വാക്യം, ഇത്ര വലിയ രക്ഷ പൗലോസിന് ലഭിക്കുവാൻ താൻ അയോഗ്യനാണെന്ന് താൻ തന്നെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. താൻ അത് ഏറ്റുപറഞ്ഞതുപോലെ നിന്റെ കുറവുകൾ, കുറ്റങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ, മനഃപൂർവ്വമായി ഉപേക്ഷിക്കുന്നുവെങ്കിൽ നിന്നെയും രക്ഷിപ്പാൻ യേശു മതിയായവനാകുന്നു. 14 വാക്യം, യാതൊരു യോഗ്യതയും അർഹതയും ഇല്ലാത്ത വ്യക്തിയെ രക്ഷിക്കുന്ന ദൈവകൃപ ഇന്നും തീർന്നു പോയിട്ടില്ല. 15 വാക്യം, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്ന വചനമാകുന്നു. 16-ാം വാക്യം, പാപികളിൽ ഒന്നാമനായിരുന്ന ശൗലിനെ ക്രിസ്ത്യാനിയാക്കി തീർത്തത് ദൈവകൃപയാണ്. ദൈവകൃപയ്ക്ക് ഒരു ദൃഷ്ടാന്തമാണ് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ്. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നിർമ്മല മനസാക്ഷി തള്ളിക്കളഞ്ഞവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയതിനാൽ നാം നിർമ്മല മനസാക്ഷിയുള്ളവരായി കർത്താവിനെ സേവിക്കാം. കരുണാസമ്പന്നനായ സ്വർഗീയപിതാവേ, ഈ വചനം ശ്രദ്ധിക്കുന്ന ഏവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ അത് 30, 60, 100 മേനി കൊടുക്കുന്നതായി ഫലം കൊടുക്കുവാൻ തക്കവണ്ണം കൃപ ചെയ്യുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.